ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. പഞ്ചരാഷ്ട്ര സന്ദർശനത്തിന്റെ മൂന്നാം പാദത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അർജന്റീനയിൽ. ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ നാളെ ബ്രസീലിലേക്ക് പോകും. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ നാളെ കേരളത്തിലെത്തും. മറ്റന്നാൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തും. 300,000+ മെഡിക്കൽ സീറ്റുകൾ രാജ്യത്ത് വർദ്ധിച്ചെന്ന് കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ. സംസ്ഥാനത്ത് വീണ്ടും നിപ സ്ഥിരീകരിച്ചതോടെ മലപ്പുറം, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സമ്പർക്കപ്പട്ടികയിൽ 345 പേർ. ഇന്ന് അന്തർദേശീയ സഹകരണ ദിനം. കേരള സമൂഹത്തിൽ സഹകരണ മേഖലയുടെ വിശ്വാസ്യത നിലനിർത്താനായതിനായി 2,50,000 കോടി രൂപയുടെ നിക്ഷേപം ക്രെഡിറ്റ് മേഖലയിൽ കൈവരിക്കാനായതായി മന്ത്രി വി എൻ വാസവൻ. കേരള ക്രിക്കറ്റ് ലീഗ് താരലേലത്തിൽ സഞ്ജു വി സാംസണെ 26.8 ലക്ഷത്തിന് സ്വന്തമാക്കി കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്. വാർത്തകൾ വിശദമായി. ഖാന, ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ എന്നിവിടങ്ങളിലെ വിജയകരമായ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാവിലെ അർജന്റീനയുടെ തലസ്ഥാനമായ ബ്യൂണസ് എയറസിലെത്തി. 57 വർഷത്തിനിടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അർജന്റീനയിലേക്കുള്ള ആദ്യ ഉഭയകക്ഷി സന്ദർശനമാണിത്. അർജന്റീന ദേശീയ നായകൻ ജനറൽ ജോസ് ഡി സാൻ മാർട്ടിന്റെ പ്രതിമയിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി മോദി സന്ദർശന പരിപാടിക്ക് തുടക്കം കുറിക്കുന്നത്. തുടർന്ന് പ്രധാനമന്ത്രിക്ക് ആചാരപരമായ സ്വീകരണം നൽകും. പ്രതിനിധിതല ചർച്ചകളിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. നാളെ ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ ആരംഭിക്കുന്ന 17-ാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ നാളെ കേരളത്തിലെത്തും. തിങ്കളാഴ്ച അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തും. കൊച്ചിയിലെ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസിലെ വിദ്യാർത്ഥികളുമായും അധ്യാപകരുമായും ഉപരാഷ്ട്രപതി സംവദിക്കും. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ തിങ്കളാഴ്ച ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്നതിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ ദർശന നിയന്ത്രണം ഏർപ്പെടുത്തും. അന്ന് രാവിലെ 8 മണി മുതൽ 10 മണി വരെ വിവാഹം, ചോറൂണ്, ക്ഷേത്ര ദർശനം എന്നിവയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനം കഴിയുന്നതുവരെ തെക്കേനടയുടെ ഇരുവശങ്ങളിലുമുള്ള കടകൾ തുറക്കാനും അനുവാദമില്ല. തിരുവനന്തപുരത്തെ ശ്രീ ഉത്രാടം തിരുനാൾ അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസിന്റെ 14-ാമത് ബിരുദദാന ചടങ്ങ് കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. 75,000 മെഡിക്കൽ സീറ്റുകൾ രാജ്യത്ത് വർദ്ധിച്ചെന്നും കേന്ദ്ര സഹമന്ത്രി ചൂണ്ടിക്കാട്ടി. ഇന്ന് അന്തർദേശീയ സഹകരണ ദിനം. സഹകരണ സംഘങ്ങളെ സംബന്ധിച്ച് ജനങ്ങളിൽ അവബോധം വർദ്ധിപ്പിക്കുക, അതിന്റെ മികച്ച മാതൃകകൾ ജനസമക്ഷം എത്തിക്കുക എന്നതാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. 2025 അന്തർദേശീയ സഹകരണ വർഷമായി പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ ഈ വർഷത്തെ സഹകരണ ദിനത്തിന് കൂടുതൽ പ്രാധാന്യമുണ്ട്. കേരള സമൂഹത്തിൽ സഹകരണ മേഖലയുടെ വിശ്വാസ്യത നിലനിർത്തിക്കൊണ്ടുപോകാൻ സാധിച്ചതിന്റെ ഫലമായി 2,50,000 കോടി രൂപയുടെ നിക്ഷേപം ക്രെഡിറ്റ് മേഖലയിൽ കൈവരിക്കാനായതായി മന്ത്രി വി എൻ വാസവൻ. അങ്കമാലിയിൽ അന്തർദേശീയ സഹകരണ ദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം.
45 ബാങ്കുകളാണ് കേരളത്തിലുള്ളത്. വായ്പയുടെ രംഗത്ത് 50,600 കോടിയിൽ പരം രൂപ വായ്പ കൊടുക്കുന്ന കേരളത്തിലെ 5 ബാങ്കുകളിൽ ഒന്ന് കേരള ബാങ്കാണ് എന്ന അഭിമാനത്തോടെ സഹകരണ മേഖലയാണത്. മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തുണ്ടായ ആ വലിയ ദുരന്തം, അതിൽ മൺമറഞ്ഞവരുടെയും ജീവിച്ചിരിക്കുന്നവരുടെയും ഉൾപ്പെടെയുള്ള ദുരന്തത്തിന് ആഘാതമായവരുടെ വായ്പകൾ മുഴുവൻ ആദ്യം എഴുതിത്തള്ളാൻ തീരുമാനിച്ചത് സഹകരണ മേഖലയിൽ കേരള ബാങ്കാണ്.
സംസ്ഥാനത്ത് വീണ്ടും നിപ സ്ഥിരീകരിച്ചതോടെ മലപ്പുറം, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ ജാഗ്രത കർശനമാക്കി ആരോഗ്യവകുപ്പ്. 3 ജില്ലകളിലും കൺട്രോൾ റൂമുകൾ തുറന്നു. 345 പേരാണ് നിലവിൽ സമ്പർക്കപ്പട്ടികയിലുള്ളത്. നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പാലക്കാട് ജില്ലയിലെ തച്ചനാട്ടുകര, കരിമ്പുഴ പഞ്ചായത്തുകളിൽ നിയന്ത്രണങ്ങൾ നിലവിൽ വന്നു. പ്രദേശത്തുള്ളവരുടെ 3 ആഴ്ച മുൻപ് വരെയുള്ള രോഗവിവരങ്ങൾ ശേഖരിക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
പ്രദേശത്തെ 3 കിലോമീറ്റർ ചുറ്റളവിൽ 6 വാർഡുകളാണ് കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പുറത്തുനിന്നുള്ളവരുടെ പ്രവേശനത്തിന് കർശനമായ നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രദേശത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകിയിരിക്കുകയാണ്. ക്ലാസുകൾ ഓൺലൈനായി നടത്തും. വ്യാപാര സ്ഥാപനങ്ങൾക്ക് രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെ മാത്രമാണ് പ്രവർത്തിക്കാൻ അനുമതി നൽകിയിരിക്കുന്നത്. ജില്ലയിൽ നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജില്ലാ ആശുപത്രിയിലും ജില്ലാ വനിതാ ശിശു ആശുപത്രിയിലും സന്ദർശകരെ അനുവദിക്കില്ലെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട്.
നിപ്പയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ അകറ്റാൻ പ്രത്യേക കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചതായി കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ കൺട്രോൾ റൂം പ്രവർത്തിക്കും. ജില്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ച രോഗി നിപ ബാധിതയാണെന്ന് പ്രാഥമിക പരിശോധനയിൽ തെളിഞ്ഞതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ കെ രാജാറാം അറിയിച്ചു. അതിനിടെ നിപ ബാധ സംശയിക്കുന്നവരെ പ്രവേശിപ്പിക്കാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പേ വാർഡിൽ പ്രത്യേക സംവിധാനമൊരുക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള നടപടികളുമായി സംസ്ഥാനം മുന്നോട്ട് പോവുകയാണെന്നും കരട് ബിൽ നിയമവകുപ്പിന്റെ പരിഗണനയിലാണെന്നും സർക്കാർ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത MPമാരുടെ യോഗത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. മേപ്പാടി ചൂരൽമല പുനരധിവാസത്തിനുള്ള ഫണ്ട് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് ഒന്നിച്ച് നിലപാട് സ്വീകരിക്കാനും യോഗം തീരുമാനിച്ചു. തുടർ ചികിത്സാ പരിശോധനകൾക്കായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് അമേരിക്കയിലേക്ക് യാത്ര തിരിക്കും. അദ്ദേഹം 10 ദിവസം അമേരിക്കയിൽ തങ്ങും. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടമിടിഞ്ഞു വീണ് വീട്ടമ്മ മരിച്ച സംഭവത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് ഒഴിഞ്ഞുമാറാനാകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആരോഗ്യവകുപ്പിലെ അഴിമതി തുറന്നുകാട്ടുമെന്നും അദ്ദേഹം പറഞ്ഞു. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ചാണ്ടി ഉമ്മൻ MLA ആവശ്യപ്പെട്ടു. യൂത്ത് കോൺഗ്രസ് വിവിധ ജില്ലകളിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു. ചരിത്ര പ്രസിദ്ധമായ ചമ്പക്കുളം മൂലം ജലോത്സവത്തിനുള്ള ഒരുക്കം അവസാനഘട്ടത്തിൽ. ബുധനാഴ്ച നടക്കുന്ന ജലോത്സവത്തോടനുബന്ധിച്ച് പമ്പയാറ്റിലെ ഇരുകരയിലുമുള്ള വീടുകളിൽ ദീപം തെളിയിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ.
അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹലബ്ധിയുടെ സ്മരണാർത്ഥം നടത്തുന്ന ചമ്പക്കുളം മൂലം ജലോത്സവത്തിൽ ഇക്കൊല്ലം 11 വള്ളങ്ങളാണ് അണിനിരക്കുക. ഇതിൽ 5 എണ്ണം ചുണ്ടൻ വള്ളങ്ങളാണ്. വള്ളംകളിക്ക് മുന്നോടിയായുള്ള ചടങ്ങുകൾ ഇന്ന് ആരംഭിച്ചു. രാവിലെ രാജപ്രമുഖൻ ട്രോഫിയും വഹിച്ചുകൊണ്ടുള്ള വിളംബര ഘോഷയാത്ര കുറിച്ചി കരിങ്കുളം ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ചു. വൈകിട്ട് മങ്കമ്പിലെത്തും. നാളെ ഉച്ചയ്ക്ക് ശേഷം തകഴിയിൽ കൈകൊട്ടിക്കളിയും തിങ്കളാഴ്ച വൈകിട്ട് ചമ്പക്കുളത്തെ സംസ്കാര ഘോഷയാത്രയും സംഘടിപ്പിച്ചിട്ടുണ്ട്.
സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നിവിടങ്ങളിൽ മഞ്ഞ ജാഗ്രതാ മുന്നറിയിപ്പുണ്ട്. കേരള ക്രിക്കറ്റ് ലീഗ് സീസൺ 2 താരലേലത്തിന്റെ ഉദ്ഘാടനം മന്ത്രി V. ശിവൻകുട്ടി തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സഞ്ജു V. സാംസണെ 26.8 ലക്ഷത്തിന് സ്വന്തമാക്കി കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്. 3 ലക്ഷം രൂപയായിരുന്നു അടിസ്ഥാന വില. വിഷ്ണു വിനോദിനെ 12.8 ലക്ഷം രൂപയ്ക്ക് എയറീസ് കൊല്ലം സെയിലേഴ്സ് സ്വന്തമാക്കി. ജലജ് സക്സേനയെ 12.4 ലക്ഷം രൂപയ്ക്ക് ആലപ്പി റിപ്പിൾസ് സ്വന്തമാക്കി. വിനോദ് കുമാറിനെ 6.2 ലക്ഷത്തിനും കരുൺ നായരെ 3.2 ലക്ഷം രൂപയ്ക്കും തൃശൂർ ടൈറ്റൻസ് സ്വന്തമാക്കി. വനിതാ ഏഷ്യൻ കപ്പ് ഫുട്ബോൾ യോഗ്യത ലക്ഷ്യമിട്ട് ഇന്ത്യ ഇന്ന് തായ്ലന്റിനെ നേരിടും. തായ്ലന്റിലെ ചിയാങ് മൈ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 6 മണിക്കാണ് മത്സരം. ബെർമിംഗ്ഹാമിൽ നടക്കുന്ന 2-ാം ടെസ്റ്റ് ക്രിക്കറ്റിന്റെ 3-ാം ദിനത്തിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് 180 റൺസിന്റെ 1-ാം ഇന്നിംഗ്സ് ലീഡ്. ഇംഗ്ലണ്ടിന്റെ ആദ്യ ഇന്നിംഗ്സ് 407 റൺസിന് അവസാനിച്ചു. 4-ാം ദിനമായ ഇന്ന് 2-ാം ഇന്നിംഗ്സിൽ ഇന്ത്യ 1 വിക്കറ്റിന് 64 റൺസ് എന്ന നിലയിൽ കളി പുനരാരംഭിക്കും. മത്സരം ഉച്ചകഴിഞ്ഞ് 3:30 ആരംഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പഞ്ചരാഷ്ട്ര സന്ദർശനത്തിന്റെ 3-ാം പാദത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അർജന്റീനയിൽ. ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ നാളെ ബ്രസീലിലേക്ക് പോകും. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ നാളെ കേരളത്തിലെത്തും. മറ്റന്നാൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തും. 3.25 ലക്ഷത്തോളം മെഡിക്കൽ സീറ്റുകൾ രാജ്യത്ത് വർദ്ധിച്ചെന്ന് കേന്ദ്ര സഹമന്ത്രി L. മുരുകൻ. സംസ്ഥാനത്ത് വീണ്ടും നിപ സ്ഥിരീകരിച്ചതോടെ മലപ്പുറം, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ ജാഗ്രത ശക്തമാക്കിയ ആരോഗ്യവകുപ്പ്. സമ്പർക്ക പട്ടികയിൽ 345 പേർ. ഇന്ന് അന്തർദേശീയ സഹകരണ ദിനം. കേരള സമൂഹത്തിൽ സഹകരണ മേഖലയുടെ വിശ്വാസ്യത നിലനിർത്താനായതിനാൽ 2.5 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം ക്രെഡിറ്റ് മേഖലയിൽ കൈവരിക്കാനായതായി മന്ത്രി V. എൻ. വാസവൻ. കേരള ക്രിക്കറ്റ് ലീഗ് താരലേലത്തിൽ സഞ്ജു V. സാംസണെ 26.8 ലക്ഷത്തിന് സ്വന്തമാക്കി കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.